വിശ്വാസത്തെ സംബന്ധിച്ച് ഒരു വാക്യം നമ്മൾ ഈ നിലയിൽ കാണുന്നുണ്ട്. രണ്ട് കൊരിന്ത്യർ അതിന്റെ പതിമൂന്നാമത്തെ അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിന്റെ ആരംഭഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പി, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവി. വിശ്വാസത്തിൽ നമ്മളായിരിക്കുന്നുവോ എന്ന് കൂടെ കൂടെ നാം നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പലപ്പോഴും നാം ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്? ഒരു വിശ്വാസത്തിലാണ്. വിശ്വാസം കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് എനിക്ക് നിത്യജീവൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവിടുത്തെ ക്രൂശിലെ മരണത്താൽ എനിക്ക് ആ നിലയിൽ ഉള്ള വീണ്ടെടുപ്പുണ്ട്, ഭോജനമുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോ അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ തന്നെ പലപ്പോഴും പറയുമ്പോ വിശ്വാസികൾ എന്ന് പറയാറുള്ളത്. ഒരു വിശ്വാസത്തിലാണ് കാര്യങ്ങളുടെ തുടക്കം. പിന്നീട് നമ്മൾ വിശ്വാസത്തിന് ശക്തിപ്പെട്ടു, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി എന്നൊരു പ്രയോഗം നമ്മൾ ബൈബിളിൽ കാണുന്നു. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി നമ്മൾ മുന്നോട്ട് വരുന്നു. ഇവിടെ ഇതാ നമ്മള് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്, നിങ്ങൾ വിശ്വാസികളാണ്, നിങ്ങൾ കർത്താവിലുള്ള വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയിൽ അംഗങ്ങളായിരിക്കുന്നു എന്നാൽ നിങ്ങൾ ജീവിക്കണം. വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം, പരിശോധിക്കണം എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞതിന് കാരണം, അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നത്, നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എപ്പോഴും ഒരുപോലെ നിൽക്കുകയില്ല. അതിലെന്തുണ്ടാകാം? അതില് കുറവ് വരും, കുറവ് വരും. നമ്മളെ വീട്ടില് ഒരു സാധനം ഒരിടത്ത് വെച്ചു, പിന്നെ ചെന്ന് നോക്കുമ്പോ അത് കണ്ടില്ലേ, പിള്ളേരോട് ചോദിക്കുകയില്ലേ, പോലെ ഞാൻ ഇവിടെ വെച്ചിരുന്ന സാധനം കണ്ടോ എന്ന് പറഞ്ഞ പോലെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും തന്റെ ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ഭാഗം നമുക്കറിയാം: നിങ്ങളുടെ വിശ്വാസം എവിടെ? എന്ന് വെച്ചാൽ ഈ ശിഷ്യന്മാരിലെ വിശ്വാസം ഉണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. കർത്താവിലുള്ള വിശ്വാസത്താൽ അവരെ മുന്നോട്ട് പോയി. വലിയ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ അവർ തന്നെ ചെയ്തവരാ. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോ കർത്താവിന് ചോദിക്കേണ്ടി വന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം കാണുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, അത് കാണിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ എന്ത് വേണം? അതുകൊണ്ട് നാം ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ ഞാന് ഒരു വിശ്വാസിയാണ് എന്നുള്ള നിലയിൽ ഇതിനെ ഒരു ചുക്കിറ്റാസ് ഗ്രാൻഡർ എന്ന് പറയും. അതായത് നമ്മൾ അങ്ങനെ അങ്ങ് എടുത്തു, അങ്ങനെ അങ്ങ് തീരുമാനിച്ചു, അങ്ങനെ അങ്ങ് ചിന്തിച്ചങ്ങ് പോകാതെ നമ്മൾ ദിവസം തോറും എന്നിലെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു, അതിന്റെ അളവ് എങ്ങനെയിരിക്കുന്നു, അത് വർദ്ധിച്ചു വരുന്നുണ്ടോ, ആരോഗ്യത്തിലാണോ, വിശ്വാസത്തിൽ ആരോഗ്യത്തിലാണോ ഞാൻ ഇരിക്കുന്നത്, അതോ വിശ്വാസത്തിൽ ഒരു രോഗാവസ്ഥയിലാണോ ഞാൻ ആയിരിക്കുന്നത് എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുകയും നമ്മളെ തന്നെ ആ നിലയിൽ പരീക്ഷിക്കുകയും ചെയ്യണം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിക്കുകയും നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം നിതാന്ത ജാഗ്രതയുടെ ഒരു ജീവിതമാണ്. ചില ആളുകള് അവരെ ആ നിലയിൽ കണ്ടിട്ടില്ല. ചിലടത്ത് ചേർന്ന് ഒരു പേര് കൊടുത്തു, നമ്മളിപ്പോ പഞ്ചായത്തിലെ നമ്മുടെ ഒരു പേര് കൊടുത്തു, അതവിടെ ഉണ്ട്. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചാലും ഇല്ലെങ്കിലും ആ കാര്യം അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ചിലരെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്. ഞാന് ഇന്ന മാസം ഇത്രാം തീയതി കർത്താവരായിട്ട് എന്റെ ഹൃദയം കൊടുത്ത് ഞാൻ വിശ്വസിച്ചു, അതോടെ എന്റെ പേരും അവിടെ എഴുതി. ഇനിയിപ്പോ ആ കാര്യത്തെ കുറിച്ച് ജാഗ്രതയില്ലാതെ അങ്ങനെ അങ്ങ് പോകുന്ന ഒരു കാര്യമല്ല ക്രിസ്തീയ ജീവിതം. മറിച്ച് എന്താണ്? അതൊരു നിതാന്ത ജാഗ്രതയുടെ ജീവിതമാണ്. എന്താ ജാഗ്രത? ദൈവം എന്നിൽ നിക്ഷേപിച്ച ആ വിശ്വാസത്തിന്റെ അളവ് എങ്ങനെ ഇരിക്കുന്നു? അത് വർദ്ധിച്ചു വരുന്നുണ്ടോ? അത് കൂടുന്നുണ്ടോ? അതോ കുറയുകയാണോ ചെയ്യുന്നത്? ഇന്നത്തെ ദിവസം ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ എന്റെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു? അത് രോഗാവസ്ഥയിലാണോ, അതോ ഈ സാഹചര്യത്തെ കവിയുന്ന വിശ്വാസത്തിന്റെ ഒരു ആരോഗ്യം എനിക്കുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ഒരിക്കല് തന്റെ ശിഷ്യന്മാരെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരാളോട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഒരു രംഗം നമ്മൾ ഓർക്കുന്നു. തോമാസാണ് ഇവിടെ ഇന്ത്യയിൽ വന്നു എന്ന് പലരും വിശ്വസിക്കുന്ന ആ തോമാശ്ലീഹ, തോമസിനോട് യേശു ഒരിക്കൽ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത്, തോമസിനോട് പറഞ്ഞത്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം എന്നാണ് തോമസിനോട് പറഞ്ഞത്. ഓക്കെ, തോമസ് എന്താ? തോമസ് വിശ്വാസിയാണ്. തോമസ് ആ കർത്താവിനെ പിൻപറ്റുന്നവനാണ്. ആ നിലയിൽ ഒരു രംഗത്ത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലാണ് എന്ന് തോന്നുന്നു. അവിടെ ഒരു രംഗത്ത് കർത്താവായ യേശുക്രിസ്തു, ക്ഷമിക്കണം, 11-ാം അധ്യായത്തിലാണ്, അവിടെ കർത്താവായ യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കും എന്ന് വിചാരിച്ച് ആളുകൾ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് അവിടെ ചെല്ലാതെ പല ദിവസങ്ങള് താനെ ഇരുന്ന സ്ഥലത്ത് തന്നെ ആയിരുന്നു. അതിനുശേഷം താനെ പിന്നീട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ശിഷ്യന്മാർക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു, നമ്മളിപ്പോ അങ്ങോട്ട് പോയാൽ നമ്മളെ ആളുകളെല്ലാം കൂടെ കല്ലെറിയയില്ലേ എന്ന് സംശയിച്ച സമയത്ത് കൂടുള്ള ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുത്തത് തോമസാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദിദിമോസിന്റെ പേരുള്ള തോമസ് ആ ശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞ് ആ ബെഥാന്യയിലേക്ക് പോകാൻ തന്റെ കൂടുള്ള ശിഷ്യന്മാരെ ഉത്സാഹിപ്പിച്ച ഒരാളാണ് തോമസ്. നോക്കുക, ഒരു രംഗത്ത് തോമസിന് പത്രോസിനോ യാക്കോബിനോ യോഹന്നാനോ ഒക്കെ ഉള്ളതിൽ കവിഞ്ഞ ആ നിലയിലെ വിശ്വാസമുള്ളവനായിരുന്നു. യോഹന്നാൻ 11:12 നമ്മൾ തോമസിനെ ആ നിലയില് കാണുന്നു, നല്ല വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവനായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനത്തിൽ വന്നപ്പോ കർത്താവിന് അവനോട് പറയേണ്ടി വന്നു, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം എന്ന് പറയേണ്ടി വന്നു. അപ്പൊ വിശ്വാസികളുടെ ഇടയിലും അവിശ്വാസം വരാം, ഓ അവിശ്വാസത്തിന്റെ ആ നിലയിലുള്ള സാഹചര്യങ്ങൾ വരാം എന്നതാണ് ഈ കാര്യങ്ങളെല്ലാം വിരളി ചൂടുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്താ നമ്മൾ പറയുന്നത്? നമ്മളെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു, വിശ്വാസത്തിൽ ആരംഭിച്ചു, പക്ഷെ അതിനെ ഗൗരവമില്ലാതെ പോകരുത്. നമ്മൾ ദിനംതോറും നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എങ്ങനെയിരിക്കുന്നു, അത് ദൈവം അങ്ങ് വർദ്ധിപ്പിച്ച തന്നോളൂ എന്നുള്ള നിലയിൽ അങ്ങ് പോകാനായിട്ടല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ച 2 കൊരിന്ത്യർ 13:5 ആ വാക്യത്തിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. 2 കൊരിന്ത്യർ 13:5 നമ്മൾ കണ്ടത് കൊരിന്ത്യരോട് പൗലോസ് പറയുന്നത്, നിങ്ങൾ വിശ്വാസികളാണ്, പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുണ്ടോ? നിങ്ങളെ തന്നെ പരീക്ഷിപ്പി, നിങ്ങളെ തന്നെ ചോദന ചെയ്യുവി എന്ന് ആവശ്യപ്പെടുന്നു. നമുക്ക് ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മളെ സംബന്ധിച്ച് എങ്ങനെയുണ്ടായിരുന്നു, വിശ്വാസത്തിന് നമ്മൾ വർദ്ധിച്ചു വന്നു അതോ ക്ഷീണിച്ചു പോയോ, തളർച്ചയാണോ ഉള്ളത്, അതോ ആ നിലയിൽ ഒരു ആരോഗ്യത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഗൗരവമായിട്ട് എടുക്കണം. എങ്ങനെയാണ് ഈ വിശ്വാസത്തിന് ചോർച്ച വരുന്നത്, കുറവ് വരുന്നത്? നമ്മൾ നിരന്തരം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എന്തു പറ്റും? പുറകോട്ട് പോകും. സൈക്കിളെ മുന്നോട്ട് ചവിട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കയറ്റത്തെ അങ്ങോട്ട് ആ നിലയിൽ നമ്മൾ ചവിട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എന്ത് പോകും? അത് പുറകോട്ട് പോരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഈ ചുറ്റുപാടുകളെ, ഈ സാഹചര്യമൊക്കെ നമ്മളെ പലപ്പോഴും പുറകോട്ട് വലിക്കുന്ന ഒരു ചുറ്റുപാടാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, ചോർന്നു പോകാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ദിവസം തോറും ബലാത്കാരത്തോടെ നമ്മൾ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഞാന് ഈ ഇവിടെ ചില സഹോദരന്മാരെ, ഡോക്ടർമാരായ ചില സഹോദരങ്ങളൊക്കെ ഇവിടെ മീറ്റിങ്ങിലുണ്ട്. ഞാൻ പലപ്പോഴും അവരുടെ പല രോഗികളെയും കൊണ്ടൊക്കെ ചില ഹോസ്പിറ്റലിലെല്ലാം പോകുമ്പോൾ ഡോക്ടർ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാൻ പറയുന്ന കേൾക്കുമ്പോൾ എനിക്കൊരു, അതിൽ നിന്ന് ഞാനൊരു പാഠം ഒരിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഞാനിവിടെ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ടെന്നു. ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്ന് കയറി അതെ നിൽക്കുമ്പോൾ എന്തുവാ, നിൽക്കുമ്പോൾ ആദ്യം പതുക്കെ നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം പുറകോട്ട് പോവുക. അപ്പൊ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പുറകോട്ട് ആ പ്ലാറ്റ്ഫോം ഓടുന്ന വേഗതയില് ഈ നിൽക്കുന്ന ആള് മുന്നോട്ട് നടക്കണം. അല്പം കഴിയുമ്പോൾ ലെസ് എന്ത് ചെയ്യും, അതിന്റെ സ്പീഡ് കൂട്ടും. കൂട്ടുമ്പോൾ നമുക്ക് ആ പതുക്കെ നടന്നാലും ഒക്കെയല്ല വേഗത്തിൽ നടക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെയും സ്പീഡ് കൂട്ടും. സ്പീഡ് കൂട്ടുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും ഒരു ഒരു സൂചി മുല പോലും മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ നിൽക്കുന്നിടത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, പുറകോട്ടോടുന്ന പ്ലാറ്റ്ഫോമിന്റെ വേഗതയിൽ നമ്മൾ മുന്നോട്ട് ഓടിക്കൊണ്ടേ ഇരിക്കണം. ഞാനത് ചെയ്യുന്നു പലപ്പോഴും ഞാനത് ഓർക്കാറുണ്ട്. നമ്മളെ ഇന്നത്തെ ലോകം നമ്മളെ വിശ്വാസത്തിന് പുറകോട്ട് വലിക്കുന്ന നിലയിലുള്ള ആ നിലയിൽ പുറകോട്ടുള്ള ഒരു വലിയൊരു പുള്ള വലിയൊരു വലി ഈ ചുറ്റുപാടുകള് ആ നിലയിൽ നമ്മുടെ മേലുണ്ട്. അപ്പോ കഴിഞ്ഞ വർഷം ഞാനായിരുന്നു ആ വിശ്വാസത്തിലെങ്കിൽ ഇപ്പൊ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഞാൻ നല്ല വേഗതയിൽ ഓടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാലേ പറ്റുള്ളൂ ഈ സാഹചര്യത്തെ അതിജീവിക്കണമെന്നുണ്ട്. ആ നോക്കുക, പൗലോസ് ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ കേവലം അലസരായിട്ടും ആ ഞാൻ ഇത്രയും ചെയ്ത് കർത്താവിന് ആയിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു ഇനി കാര്യമല്ല കർത്താവ് നോക്കിക്കോളൂ എന്നുള്ള നിലയിൽ ആ കാര്യത്തെക്കുറിച്ച് മറന്ന് അലസരായിട്ട് പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ അങ്ങ് പോയിപ്പോകല്ലേ, അങ്ങനെ അങ്ങ് പോയിപ്പോയാൽ എന്ത് ചെയ്യും? ഓ അത് അവസാനം അതിൽ ഒന്നുമില്ല. നമ്മൾ ചിലപ്പോൾ വീട്ടിലൊക്കെ ചെന്ന് കുഞ്ഞ് ഇപ്പൊ മഴയുള്ള സമയമായതുകൊണ്ട് പ്രശ്നമില്ല, വേനൽക്കാലത്തൊക്കെ ചില അപ്പന്മാര് വീട്ടിലൊക്കെ വന്നിട്ട് വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് ആ ഫ്രിഡ്ജിലൊക്കെ തുറന്നു ഇവിടെ വെച്ചിരുന്ന വെള്ളം എന്ത് ചെയ്യും, കുടിക്കാൻ പറ്റുന്ന വെള്ളം എന്ത് ചെയ്യും, അത് പിള്ളേരെടുത്താൽ കുടിച്ചു തീർത്തു. പിള്ളേർ വീണ്ടും അത് നിറച്ചു വെക്കാനായിട്ട് മറന്നുപോയി, വെള്ളമില്ല. നമ്മൾ പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഈ നമ്മുടെ വിശ്വാസത്തിന്റെ ആ വെള്ളം അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ശൂന്യമായ കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞത് വ്യക്തമായോ? പ്രിയമുള്ളവരെ, നമ്മൾ അതവിടെ ഉണ്ടാകും, അതവിടെ ഉണ്ടായിരിക്കും, കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള നിലയിൽ സിക്കിറ്റാസ് ഗ്രാൻഡഡ് ആയിട്ട് കാര്യങ്ങളെ എടുക്കാതെ നിരന്തരം നമുക്കൊരു ജാഗ്രത ഉണ്ടാവണം. ഈ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ പറയുന്നത്. നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒരു രംഗം നമുക്ക് നോക്കാം. കർത്താവ് പലപ്പോഴും വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ആളുകളെ ഉത്സാഹിപ്പിക്കുമ്പോൾ കർത്താവ് ഒരു ഉപമയായിട്ട് പറയുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. ആ നോക്കുക, കർത്താവ് പറഞ്ഞ കാര്യം വിശ്വസിക്കുന്ന ഒരാൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നാം പലപ്പോഴും ദൈവവചനത്തിലെ രണ്ട് വചനങ്ങളെ താരതമ്യം ചെയ്ത് പറയാറുണ്ടല്ലോ, രണ്ടാളുകൾക്ക് ഈ ലോകത്ത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമില്ല. ഒന്നാർക്കാണ്? ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യമില്ല, ദൈവവചനത്തിലുള്ള കാര്യമാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യമോ, വിശ്വസിക്കുന്നവന് അസാധ്യമായിട്ടൊരു കാര്യമില്ല. ഇവിടെ ഇതാ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങള് ഒരു വലിയ പർവ്വതം, നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന വലിയ മല, അതിനോട് മാറിപ്പോകാം, പോയി കടലിൽ വീഴുക. വേറൊരു ഭാഗത്തെ ലൂക്കോസിന്റെ സുവിശേഷത്തില് നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഈ മലയോട് നീങ്ങി കടലിന് പോകാനായിട്ട് പറഞ്ഞാൽ ആ നിലയിൽ കടലിൽ പോയി പതിക്കും എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നോക്കുക, വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. കർത്താവ് പറഞ്ഞു, നമ്മൾ പലപ്പോഴും ഈ കടുകുമണിയോളം വിശ്വാസം എന്നുള്ളതിനെ ആ ഒരു ശകലം വിശ്വാസം എന്നാ പലപ്പോഴും ചിന്തിക്കുന്നു. എന്നാൽ ഈ കടുകുമണിയുടെ പ്രത്യേകത പഠിച്ചിട്ടുള്ള വേദപണ്ഡിതന്മാര് പറയുന്നത്, കടുക് ഒരു ചെറിയ ധാന്യമാണെങ്കിലും അതിന്റെ ആ പുറന്തോട് നമ്മൾ മാറ്റി നോക്കിയാൽ ആ അതിനകം മുഴുവൻ അതിന്റെ പരിപ്പ് നിറഞ്ഞിരിക്കുക ചെയ്യുന്നു. അതിന്റെ വിത്ത് അതിലെ മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുക, അതിന്റെ അകത്തൊരു ശൂന്യ സ്ഥലമില്ല. എന്നാൽ മറ്റു പല വിത്തുകൾ അങ്ങനെയല്ല, വലിയ വലിപ്പമുള്ള ചില ആ നിലയിലുള്ള ചില ഫലങ്ങളും ചില വിത്തുകളും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് വലുതാണ്, അത് മുറിച്ചു നോക്കിക്കഴിയുമ്പോൾ അതിന്റെ അകത്ത് എന്തുണ്ട്, അതിന്റെ അകത്തെ കാമ്പ് വളരെ കുറച്ചേ ഉള്ളൂ, കൂടുതൽ സ്ഥലവും ശൂന്യ സ്ഥലമായിരുന്നു എന്ന് നമ്മൾ കാണാനായിട്ട് കഴിയും. എന്നാൽ കടുകുമണി ആ നിലയിലല്ല, കടുകുമണി നമ്മൾ മുറിച്ചു നോക്കിയാൽ അതിന്റെ പുറന്തോടിന് ഉള്ളിൽ അത് നിറയെ, ഒരു ഇടം പോലും ഇടാതെ, ഒരു ശൂന്യ സ്ഥലം പോലും ഇല്ലാതെ നിറയെ അതിന്റെ വിത്ത്, അതിന്റെ ആ പരിപ്പ് ആ നിലയിലായിരിക്കും. ചിലര് പറയാറുണ്ട് കർത്താവ് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു പൂർണ്ണ വിശ്വാസമാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ പറഞ്ഞാൽ, മലയോടെ നീങ്ങി കടലിൽ പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഈ വിശ്വാസത്തെ കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ വിശ്വാസത്തോട് ചേർന്ന് തന്നെ ഒരു അവിശ്വാസവും പലപ്പോഴും കടന്നു വരാറുണ്ട് അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും, പക്ഷേ അത് അങ്ങനെ നടന്നാലാണ് നമുക്ക് അത്ഭുതം. അങ്ങനെ ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തില് സഭ മുഴുവനും കൂടെ കൂടി വന്ന് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിച്ചുകൊണ്ട് വരുമ്പോ 12-ാം അധ്യായം, പത്രോസ് ജയിലിലാണ്, കാരാഗ്രഹത്തിലായിരിക്കുന്ന ആ പത്രോസിന് വേണ്ടി സഭ മുഴുവൻ ഒന്നിച്ച് ചേർന്ന് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, അവർ അവൻ മർക്കോസ് എന്ന പേരുള്ള മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ചു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതുക്കൽ മുട്ടിയാറ് രോദ എന്നൊരു ബാല്യക്കാരി ഗുളി കേൾപ്പാൻ അടുത്തു വന്ന് പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂരനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടേയിരുന്നു. അവർ വാതിൽ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. പലപ്പോഴും വായിച്ചാൽ നമ്മൾ ചിരിച്ചു പോകാവുന്ന ഒരു രംഗമാണിത്. എന്താ അവിടെ സഭ മുഴുവൻ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വലിയൊരു ഉപവാസ പ്രാർത്ഥന, വലിയൊരു ഒരു ഹോൾ നൈറ്റ് പ്രയർ, രാത്രി മുഴുവൻ നമ്മുടെ പ്രാർത്ഥനയാന്നിരിക്കട്ടെ. എന്തിനു വേണ്ടിയാ പ്രാർത്ഥനയുടെ വിഷയം എന്ന് പറയുന്നത്? അപ്പോസ്തലനായ പത്രോസ് കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിലുള്ള അപ്പോസ്തലനായ പത്രോസിനെ ദൈവമേ നീ വിടുവിക്കണം, അദ്ദേഹം കൊല്ലപ്പെടാൻ, ഹേരോദാവിന്റെ വാളിനാൽ കൊല്ലപ്പെടാൻ ഇടയാകരുത് എന്ന കാര്യത്തിന് വേണ്ടി അവര് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഇവരുടെ പ്രാർത്ഥന കേട്ട് ദൂതനെ അയച്ച് കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്ന് പത്രോസ് ഓ തിരുവീതിയിൽ വന്നപ്പോൾ നേരെ നടന്ന് ഈ സഭയായിട്ട് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിൽ തന്നെ വന്ന് ആ വീടിന്റെ വാതിലിന് മുട്ടി. വാതിൽ മുട്ടിയപ്പോൾ ഒരു പെൺകുട്ടി, അവള് അവളുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്, അവള് വന്ന് ആ ശ്രദ്ധിച്ചപ്പം പത്രോസിന്റെ ശബ്ദം. അവള് സന്തോഷത്തോടെ വാതിൽ തുറക്കാതെ ഓടി വന്ന് അകത്ത് ഹോൾ നൈറ്റ് പ്രയർ നടത്തുന്ന ആളുകളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. പ്രാർത്ഥന നിർത്തു, ദാ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, ദാ വാതുക്ക വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അവര് പറഞ്ഞതെന്താ? അവരവരോ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? പ്രാർത്ഥനയുടെ ഉത്തരം വന്ന് പടിവാതുക്ക നിൽക്കുമ്പോഴും അത് സ്വീകരിപ്പാൻ അവർക്ക് മനസ്സില്ല, അവൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞു അങ്ങനല്ല, അവൾ കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്ക് ഈ യുക്തി മറ്റു പല പ്രായമായവരുടെ അത്ര യുക്തി ഇല്ലാഞ്ഞുകൊണ്ട് അവൾ അത് വിശ്വസിച്ചു. അവൾ പറഞ്ഞു അങ്ങനല്ല, പത്രോസ് മാമനാ വന്ന് നിൽക്കുന്നത്, നിങ്ങൾ പത്രോസംഗളാ വന്ന് നിൽക്കുന്നത്, നിങ്ങൾ വന്ന് വാതിൽ തുറക്ക എന്നല്ലേ ഇവിടെ പറഞ്ഞതാണ്. പറഞ്ഞേ അവര് രണ്ടാമതൊരു എക്സ്ക്യൂസ് പറഞ്ഞു. എന്താ രണ്ടാമത് പറഞ്ഞത്? പത്രോസിനെ ഇതിനിടയിൽ എപ്പോഴോ ഹേരോദാവ് വാളുകൊണ്ട് കൊന്നു. പത്രോസിന്റെ ആത്മാവ് വന്ന് അവന്റെ ദൂതം വന്ന് വാതുക്ക മുട്ടുക എന്ന രണ്ടാമതൊരു എക്സ്ക്യൂസ് അവര് പറഞ്ഞു. ഒടുവിലെ ഇവളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവരെ വന്ന് വാതിൽ തുറന്നു. അതാ അവരുടെ പ്രാർത്ഥനയുടെ മറുപടി ആ വാതിക്കൽ നിൽക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആ വിശ്വാസമുണ്ടെന്ന് നമ്മൾ പറയും, പക്ഷെ വിശ്വാസത്തോട് ചേർന്ന് തന്നെ ഒരു അവിശ്വാസവും വരാനായിട്ടുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. വിശ്വാസത്തിന്റെ ആ നിലയിൽ പൂർണ്ണമായിട്ട് ആ വിത്ത് പൂർണ്ണ വളർച്ചയോടെ അല്പം പോലും ശൂന്യസ്ഥലം ഇടാതെ കിടക്കുന്ന ആ ഒരു അനുഭവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പലപ്പോഴും അവിശ്വാസത്തിന്റേതായ ശൂന്യ സ്ഥലങ്ങള് വിശ്വാസത്തോട് ചേർന്ന് തന്നെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കർത്താവിന്റെ അടുക്കല് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരാളുടെ അനുഭവം നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. ഞാൻ വളരെ വേഗത്തിലെ പല കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ദൈവം ഇത് ശ്രദ്ധിക്കണം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 22 മുതൽ ഉള്ള രംഗങ്ങൾ നമ്മൾ നോക്കുക. യേശുവിന്റെ അടുക്കല് 14 മുതൽ അത് വരുന്ന ഭാഗങ്ങളാണ്. അവിടെ ഒരു ബാല്യക്കാരനെ അവന്റെ പിതാവ് കൊണ്ടുവന്നിട്ട് അവനോട് നീ ഇതു അവന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇവനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല. ഒടുവില് യേശുവിന്റെ അടുത്ത് തന്നെ ഇവനെ, ഈ ബാല്യക്കാരനെ അവന്റെ പിതാവ് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് കർത്താവിനോട് പറയും. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം, അതിന്റെ 22 മുതൽ അവ ആ പിതാവ് ആ മകന്റെ കാര്യങ്ങൾ പറയുകയാണ്. ഇവനെ ഒരു ആത്മാവ് എന്ത് ചെയ്യുന്നു, പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. പിതാവിന്റെ പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? എന്റെ മകൻ, ഓ അവന് തീയിലും വെള്ളത്തിലും വീണ് പല വിധത്തിൽ കഷ്ടപ്പെട്ടു. ഇനി അവന് ആ നിലയിൽ ഒരു അപസ്മാര രോഗിയായിട്ട് ആ നിലയിൽ അങ്ങ് നഷ്ടപ്പെട്ട് മരിച്ചു പോകാൻ ഇടയാകില്ലേ? കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ദൂതൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, അവർക്ക് കഴിഞ്ഞില്ല. ഇനി ഞങ്ങൾ നിന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിച്ചാ കൊള്ളാം. ഇതാണ് ആ പ്രാർത്ഥന. യേശു അവനോട് എന്ത് പറഞ്ഞു? യേശു അവനോട് പറഞ്ഞു, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ഈ ഭാഗം ഒരു സഹോദരനെ ഈ നിലയിൽ വ്യാഖ്യാനിക്കുന്നത് ഞാനെ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ പിതാവ്, ഈ ബാലന്റെ പിതാവ് വന്നിട്ട് എന്താ പറഞ്ഞത്? എന്താ അവന്റെ ആവശ്യം? ഈ എന്റെ മകനെ സൗഖ്യമാക്കണം, സൗഖ്യമാക്കണമെന്ന് പറയുമ്പം തന്നെ ആ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയിൽ തന്നെ ഒരു അവിശ്വാസം കൂടെ കലർന്നിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ, കർത്താവേ ഞാനിത് സൗഖ്യമാക്കണമെന്നൊക്കെ പറയുന്നു, പക്ഷെ ഇതൊരു വലിയ സംഭവമാണെന്ന് എനിക്കറിയാം. നിന്നെ കൊണ്ട് ഇത്രത്തോളം സൗഖ്യം വരുത്താൻ ഒപ്പുമെന്ന് എനിക്ക് തീർച്ചയില്ല. നിന്നെ കൊണ്ട് വല്ലതും കഴിയുമെങ്കിൽ നോക്കുക, വിശ്വാസത്തിന്റെ പ്രാർത്ഥനയോട് ചേർന്ന് അവിശ്വാസത്തിന്റെ ഒരു ശൂന്യസ്ഥലം കൂടെ നമ്മൾ കാണുക. ഉടനെ കർത്താവ് ചെയ്തു. കർത്താവ് അവനെ ആ നിലയിലെ ശാസിക്കുന്നതാ കാണുന്നു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന പറഞ്ഞു. ഉടനെ ആ 24-ാമത്തെ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. നല്ലൊരു പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പം തന്നെ അതിനോട് ചേർന്ന് ഒരു അവിശ്വാസം കൂടെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസം കുറവിനെ ക്ഷമിക്കണമേ, അത് രണ്ടും കൂടെ ചേർത്ത് അവനൊരു പ്രാർത്ഥനയായിട്ട് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സഹോദര സഹോദരി, നീ മറുപടി കിട്ടാത്ത ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പിന്നെയും ദൈവസന്നിധിയിൽ നിൽക്കുകയാണോ? നിൽക്കുകയാണെങ്കിൽ കർത്താവിന് പ്രവർത്തിക്കാൻ തടസ്സം ഒരു പക്ഷേ നിന്റെ ഈ നിലയിലുള്ള പകുതി മനസ്സാരി. ഞാനിത് പ്രാർത്ഥിക്കുന്നു, വേറെ കൂട്ടിലേക്ക് നോക്കാനില്ല, കർത്താവ് തന്നെ സഹായിച്ചാലേ പറ്റുള്ളൂ. ഇതെല്ലാം നീ പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച ആ സഭയെ പോലെ, അല്ലെങ്കിൽ ഈ ബാലന്റെ സൗഖ്യത്തിനായിട്ട് അപേക്ഷിച്ച ഈ പിതാവിനെ പോലെ, ഇതെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരു പക്ഷേ നടന്നില്ലെങ്കിലോ എന്നുള്ള അവിശ്വാസത്തിന്റെ ഒരു ശൂന്യസ്ഥലം കൂടെ നിന്റെ വിശ്വാസത്തിന്റെ കടുക് പിടിക്കാത്തുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ഓ നീ എന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ഉടനെ ബാലന്റെ അപ്പൻ, കർത്താവ് ഞാൻ വിശ്വസിക്കുന്നവന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. നമുക്കും ജീവിതത്തെ പ്രാർത്ഥനകളെ ആ നിലയിൽ കൊണ്ടുവരാം. കർത്താവ് ഞാൻ എന്റെ പൂർണ്ണ വിശ്വാസത്തോടെ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എങ്കിലും എവിടെയെങ്കിലും അവിശ്വാസത്തിന്റെ ഒരു ശൂന്യസ്ഥലം ഉണ്ടെങ്കിൽ കർത്താവെ അവിടെ ആ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ, എന്റെ അവിശ്വാസത്തെ കൊടുക്കണമേ, എനിക്ക് വിശ്വാസം തരണമേ എന്ന് പറയാനായിട്ട് കഴിയും. അതെങ്ങനെയാ കഴിയുന്നത്? സത്യത്തിൽ നമ്മള് വിശ്വാസം നമുക്ക് തരുന്നത് കർത്താവാണ്. യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ കർത്താവിനോട് ചെന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോ നമുക്ക് വിശ്വാസം തരുന്നത് കർത്താവാണ്. കർത്താവാണ് റോമർ കഴിഞ്ഞ ലേഖനത്തിൽ നാം അങ്ങനെ ഒരു വചനം കാണുന്നുണ്ടല്ലോ. റോമർ കഴിഞ്ഞ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തില് 12-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യം അവനവന്റെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ നോക്കുക. അപ്പോ നമുക്ക് വിശ്വാസത്തിന്റെ ഒരു അളവ് പങ്കിട്ട് തരുന്ന ദൈവമുണ്ട്. ദൈവമാണ് നമുക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരേണ്ടത്. അതുകൊണ്ട് ഈ ബാലന്റെ അപ്പം വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല, എന്റെ അവിശ്വാസത്തെ ഭേദപ്പെടുത്തി തരണമേ, എനിക്ക് ആ സ്ഥാനത്ത് വിശ്വാസം തരണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചതിൽ ഒരു തെറ്റുമില്ല. നമുക്കും ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ചെന്നിട്ട് കർത്താവിനോട് പറയാം, കർത്താവേ ഞാൻ ഈ കാര്യത്തിന് വേണ്ടി, ഇന്ന കാര്യത്തിന് വേണ്ടി, എന്റെ ഭവനത്തിലെ ഇന്ന കാര്യത്തിന് വേണ്ടി, എന്റെ പൈതലിന്റെ ഇന്ന വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്റെ വിശ്വാസത്തോട് ചേർന്ന് തന്നെ അവിശ്വാസത്തിന്റെ ഒരു ശൂന്യ സ്ഥലം അവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായ ഒരു വിശ്വാസം എനിക്ക് കുറവാണ് കർത്താവേ, എന്റെ അവിശ്വാസത്തെ എന്നോട് ക്ഷമിച്ച് എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അതിനോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഇതാ ഈ രണ്ട് കാര്യങ്ങളെ വിശ്വസിക്കുന്നു, അവിശ്വാസത്തിന് സഹായിക്കണം. ഒരു പരസ്പര വൈരുദ്ധ്യമുള്ള പോലെ നമുക്ക് തോന്നും, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണം. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ആ ബാലന്റെ പിതാവ് അത് കണ്ടു. അതുവരെ അവന്റെ വിചാരം എന്താ, എനിക്ക് വിശ്വാസമുണ്ട്, വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നതും യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നതും. പക്ഷെ യേശുവിന്റെ ഒരു വാക്കിൽ അവന് അവന്റെ മേലൊരു വെളിച്ചമൊലിച്ചു, അവന് തന്നെ തന്നെ കാണാനായിട്ട് കഴിഞ്ഞു. അവൻ പറഞ്ഞു, അവൻ ചിന്തിച്ചു, കർത്താവേ എനിക്ക് വിശ്വാസമുണ്ട്, അതിനോടൊപ്പം തന്നെ എനിക്ക് എന്തുണ്ട്, അവിശ്വാസമുണ്ട്. ഈ അവിശ്വാസം നീങ്ങി പോകണം, ആ സ്ഥാനത്തു കൂടെ വിശ്വാസത്തിന്റെ ആ വിത്ത് പൂർണ്ണമായിട്ടും നിറഞ്ഞു വരണം, അതിനെന്നെ സഹായിക്കണമേ എന്ന് ആ ബാലന്റെ പിതാവ് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി നമ്മൾ നോക്കാൻ ശ്രദ്ധിക്കുക. അതിന്റെ 25-ാമത്തെ വാക്യം, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഉടനെ എണ്ണാറ പുരുഷാരം ഓടിപ്പോടുന്നത് യേശു കണ്ടിട്ട് അവനെ, ആ ബാലനെ സൗഖ്യമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, 24-ഉം 25-ഉം വചനങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്നത് എണ്ണാറ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് എന്നൊരു വാചകത്തിന്റെ ഒരു ഭാഗം ചേർത്താണ് ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. എന്തിനാ ഈ ആളുകൾ ഓടിക്കൂടുന്നതിനെ യേശു നോക്കിയത്? ഈ ബാലന്റെ പിതാവ് വന്ന് യേശുവിന്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ പറയുന്നു, ധാരാളം പേരുണ്ട്, ധാരാളം ആളുകളുണ്ട്, ശിഷ്യന്മാരുണ്ട്, കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനായിട്ട് കർത്താവിന്റെ വചനം കേൾക്കാനായിട്ട് വന്ന ധാരാളം പേരുണ്ട്. അവരൊക്കെ അവിടെ അല്പം മാറി നിൽക്കുക. യേശുവിനോട് എന്റെ അടുത്ത് വന്നിട്ട് ഈ ബാലന്റെ പിതാവ് എന്തോ കാര്യങ്ങൾ പറയുന്നു, പറഞ്ഞിട്ട് അയ്യോ എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് അവന് നിലവിളിച്ച് പറഞ്ഞ ശബ്ദം കേട്ടപ്പോ ദൂരെ നിന്ന് ആളുകൾ എല്ലാം എന്ത് വിചാരിച്ചു, എന്തോ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ച ആ പുരുഷാരൻ ഇവരുടെ അടുത്തേക്ക് ഓടിക്കൂടി. ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ യേശു എന്ത് ചെയ്തു? യേശു ഉടനെ തന്നെ അവര് വന്ന് കാണുന്നത് ഒരു സൗഖ്യമായിരിക്കണം എന്നുള്ള നിലയിൽ ഉടനെ തന്നെ ആ ബാലനെ സൗഖ്യമാക്കിയതാണ് നമ്മൾ കാണുന്നത്. എന്നാറ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടു. എന്തിനാണ് അത് പറഞ്ഞിരിക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് ഈ നിലയിൽ ചിന്തിക്കാം. ഈ ആളുകൾ ഓടിക്കൂടുമ്പോൾ ഈ ബാലന്റെ പിതാവ് വിശ്വാസമില്ലാതെ, ഓ അവന് ഒരു സൗഖ്യം ബാലന് ലഭിക്കാനുള്ള വിശ്വാസമില്ലാതെ വിശ്വാസത്തിൽ കുറവ് ഉള്ളവനായിട്ട് അവിടെ നിൽക്കുന്നത്, നിലവിളിക്കുന്നത്, ഓ അവൻ വിശ്വാസത്തിൽ അവനൊരു ആ നിലയിൽ നിറവില്ലാതെ ഇരിക്കുന്നതും ഒക്കെ ആളുകള് കാണാതിരിക്കാൻ വേണ്ടി അവർ വന്നെത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അവന്റെ ആ പ്രാർത്ഥന കർത്താവ് കൈക്കൊണ്ട് ആ കുഞ്ഞിനെ സൗഖ്യമാക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയാണ് കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, സഹോദരി, നീ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെയും വിശ്വാസത്തോട് ചേർന്ന് ഒരു അവിശ്വാസം ഉണ്ടായിരുന്നു എങ്കിലും നിന്നെ അവിശ്വാസിയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ, അവരുടെ നിന്നയ്ക്കും പരിഹാസത്തിനും പാത്രമായി നിന്നെ വിട്ടുകൊടുക്കാൻ കർത്താവിന് മനസ്സില്ലാഞ്ഞതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ആളുകൾ ഓടിക്കൂടുന്നതിന് മുമ്പ് തന്നെ നിന്റെ വിഷയം പരിഹരിച്ചു തന്നു ഇല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇത് ആ ബാലന്റെ പിതാവ്, അവന് വിശ്വാസം കുറവുണ്ടായിരുന്നു, പക്ഷെ അവൻ പറഞ്ഞു കർത്താവ് എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞപ്പോ ആളുകളുടെ മുമ്പാകെ അവന് ആളുകൾ ഓടിക്കൂടുമ്പം വിശ്വാസത്തിൽ കുറവുള്ളവനായിട്ട് ഇവനെ കാണരുത് എന്ന് വിചാരിച്ചിട്ട് യേശു ഉടനെ തന്നെ അവരെ ഓടിക്കൂടുന്നു. കടന്നു വരുമ്പോ അവരൊരു സൗഖ്യമാണ്, വിടുതലാണ് കാണുക. ഇതാ ആ ബാലന്റെ പിതാവ് അവന് ആ സൗഖ്യം പ്രാപിച്ചു തക്കവണ്ണം വിശ്വാസമുള്ളവനായിരുന്നു എന്നുള്ള നിലയിൽ ആളുകൾ മനസ്സിലാക്കത്തക്കവണ്ണം കർത്താവ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൗഖ്യം അവിടെ ആ നിലയില് ചെയ്യുന്നതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി തന്നിട്ടുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ടാണോ? നമ്മുടെ വിശ്വാസത്തോട് ചേർന്ന് അവിശ്വാസത്തിന്റെ ഒരു ശൂന്യ സ്ഥലം അങ്ങനെ ഉണ്ടായിരുന്നു, അത് നമ്മൾ കാണുകയോ കർത്താവേ എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് വേണ്ട പോലെ പ്രാർത്ഥിക്കുകയോ ചെയ്യാതിരുന്നിട്ട് പോലും കർത്താവ് ചെയ്തു. മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ മകൻ എന്റെ മകൾ, അവളൊരു മറുപടി കിട്ടാതെ അവള് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ മാത്രമായിട്ട് നിൽക്കാൻ ഇടയാകരുത് എന്ന് വിചാരിച്ച് ആള് ഓടിക്കൂടുമ്പോഴത്തേക്ക് തന്നെ കർത്താവ് നിന്നെയും എന്നെയും സൗഖ്യമാക്കിയിട്ടില്ലേ? പ്രിയമുള്ളവരെ, കർത്താവിന്റെ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം, നന്ദി പറയാം. ഇവർ വന്ന് ഓ ആ പൈതലിനെ സൗഖ്യമുള്ളവനായിട്ട് കാണാന് കാണുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. നമ്മളെ വിശ്വാസത്തിൽ എത്ര കുറവുണ്ടോ അതിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് ആ സൗഖ്യം ചെയ്യുന്നതാ കാണുന്നു. പത്രോസ് ഒരിക്കലും തിരമാലകൾക്ക് മീനെ നടന്നപ്പോ അവന്റെ കാലുകൾ താണുപോയി. താണവനങ്ങ് താണു പോകുമ്പോ ആ താഴ്ചയിൽ നിന്ന് അവൻ നിലവിളിച്ചു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവൻ എത്ര താണോ അത്രത്തോളം കുനിഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ചവനെ ആ തിരമാലകൾക്ക് മേലെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നതാണ് കാരണം. ഞാൻ പറഞ്ഞത് നീ ഞാനും വിശ്വാസത്തിലെ നമ്മുടെ ആ ക്ഷീണിച്ച് കുറവുള്ളവരായിട്ട് നമ്മൾ താണു നിൽക്കുമ്പോ പോലും ആ താഴ്ചയിലേക്ക് കുനിഞ്ഞു വന്ന് നമ്മുടെ കരങ്ങളെ പിടിച്ചുയർത്താൻ നമ്മുടെ കർത്താവ് ആ നിലയിലെ കരുണയുള്ളവരാണ്. ഇവിടെ ഇതാ ആ ബാലന്റെ പിതാവിന്റെ അവിശ്വാസത്തെ ആളുകൾ കണ്ട് അവനെ പരിഹസിക്കാനിടയാകാതെ നിന്ദിക്കാനിടയാകാതെ അവനെ ഇമ്മീഡിയറ്റ് സൗഖ്യമാക്കുന്നു. പത്രോസ് എത്രയോ കാണു പോയാലും ആ താഴ്ചയിലേക്ക് നീണ്ടു ചെല്ലുന്ന യേശുവിന്റെ വിടുതലിന്റെ കരം നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിലയിലെ ഈ കാര്യങ്ങളെ എടുക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിന് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ പലപ്പോഴും അപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളോട് ചേർന്ന് എവിടെയെങ്കിലും അവിശ്വാസത്തിന്റെ ശൂന്യ സ്ഥലമുണ്ടെങ്കിൽ നമുക്കതിനായിട്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കാം, കർത്താവിനോട് ക്ഷമ ചോദിക്കാം. കർത്താവ് എന്റെ അവിശ്വാസത്തിന്റെ ആ ശൂന്യ സ്ഥലത്തെ നികത്തി തരണമേ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് കർത്താവിനോട് തന്നെ ചോദിക്കാം. നമ്മൾ ഇവിടെ കണ്ടത് വേണ്ടത്ര വിശ്വാസമില്ലായിരുന്നെങ്കിലും അവന്റെ അവിശ്വാസത്തെ ആദ്യം ദൈവം ചികിത്സിച്ച് സൗഖ്യമാക്കി, തുടർന്ന് അവന്റെ പൗരീയമായ പ്രശ്നത്തിനും ആ രോഗത്തിന്റെ പ്രശ്നത്തിനും കർത്താവ് വിടുതൽ കൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മളെ കണ്ടത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു രണ്ടു പേരോടുള്ള ബന്ധത്തിൽ അവരുടെ വിശ്വാസം വലുത് എന്ന് പറഞ്ഞ രണ്ട് രംഗങ്ങളെ നമുക്ക് ഇതിനോടൊരു കോൺട്രാസ്റ്റ് എന്നുള്ള നിലയിൽ ചേർത്ത് ചിന്തിക്കാം. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വചനങ്ങളിലാണ് നാം കർത്താവായ യേശു ക്രിസ്തു ഇത് വലിയ വിശ്വാസം എന്ന് വിശേഷിപ്പിച്ച ഒരു രംഗം കാണുന്നത്. അവിടെ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള രംഗങ്ങൾ. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് കർത്താവിന്റെ ബാല്യക്കാരൻ പക്ഷവാദം പിടിച്ച് വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് എന്ത് പറഞ്ഞു? ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവെ നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും, ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുണ്ട്, ഞാൻ ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞു, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയുകയും ശതാധിപനോട് പറഞ്ഞു, നീ പോകാം, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ വീട്ടിലായിരുന്ന അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഇതാണ് ഒരു രംഗം. നോക്കുക, നമ്മൾ നേരത്തെ വായിച്ചെടുത്ത് ആ പിതാവിന്റെ വിശ്വാസത്തിന് കുറവുണ്ടായിരുന്നു, പക്ഷെ ഇവിടെയോ ഇവിടെ ശതാധിപന്റെ വിശ്വാസത്തെ കർത്താവ് തന്നെ അഭിനന്ദിച്ചു. ഇത്ര വലിയ വിശ്വാസം, ഇത് ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് അഭിനന്ദിച്ച് പറയുന്ന ഒരു രംഗം. എന്തായിരുന്നു ശതാധിപന്റെ വിശ്വാസത്തിനുള്ള പ്രത്യേകത? അവൻ പറഞ്ഞു, ശതാധിപനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ആ നിന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞപ്പോ ശതാധിപൻ പറഞ്ഞു, കർത്താവേ നീ വീട് വരെ വന്ന് ബന്ധപ്പെടണ്ട, നിനക്ക് കഴിവുണ്ട്, നീ ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ വീട്ടിലുള്ള എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമല്ലോ എന്ന് പറഞ്ഞു. എത്ര വലിയൊരു വിശ്വാസമാണത്. നോക്കെ, ഇന്ന് പലർക്കും ഓ ദേവദാസനെ കൊണ്ടുവന്ന് വീട്ടിൽ വിളിച്ചു വരുത്തി. പ്രാർത്ഥന പലരും ഫോൺ ചെയ്ത് അവസാനം വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും തൃപ്തിയില്ല. തലയിലൊന്ന് കൈവെക്കും എന്ന് പറയാം. തലയിലൊന്ന് കൈവെക്കും, തലയെ കൈവച്ചിട്ടും പോരാ, ഒന്നുകൊണ്ടൊന്ന് ശക്തിയായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന വീട്ടിലിരുന്നായാലും മതി. ഈ ശതാധിപൻ അങ്ങനെയല്ല. ശതാധിപൻ പറഞ്ഞു, കർത്താവ് നീ എന്ത് വേണ്ട, നീ കഷ്ടപ്പെട്ട് അവിടം വരെ വീട് വരെ വരണ്ട, നീ ഇവിടെ ഇരുന്ന് ഒരു വാക്കൊന്ന് കൽപ്പിച്ചാൽ മതി, പോകാം വരിക എന്ന് കൽപ്പിച്ചാൽ ദാസന്മാർ അത് അനുസരിക്കും എന്ന് എനിക്കറിയാം. കാര്യം ഞാൻ 100 പട്ടാളക്കാരുടെ അധിപനായിട്ടുള്ള ശതാധിപനാണ്. എന്റെ കീഴിലെ പട്ടാളക്കാരുണ്ട്. അവരോട് കൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഈ കാര്യങ്ങളുടെ മേലെല്ലാം നിനക്ക് അവകാശവും അധികാരവും ഉണ്ടല്ലോ കർത്താവേ, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, കാര്യം അവിടെ നടക്കും. കർത്താവ് പറഞ്ഞു, ഇത്ര വലിയ വിശ്വാസം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കർത്താവ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു രംഗം കൂടെ നമുക്ക് നോക്കി നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിലാണ് ആ രംഗം. ആ രംഗവും നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് പോയ സമയത്ത് ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്നു. മത്തായിയുടെ സുവിശേഷം 15 21 മുതലുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. കനാന്യ സ്ത്രീ വന്നിട്ട് കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവനെന്ത് ചെയ്തില്ല, യേശു ഈ സ്ത്രീയുടെ നിലവിളി ശ്രദ്ധിച്ചതുപോലുമില്ല, ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. അവളെ തീർത്തുമങ്ങ് അവഗണിച്ചതുപോലെയാണ് കർത്താവ് പെരുമാറി. ആളുകളുടെ നിലവിളിയുടെ മുമ്പിൽ അതിനെ മറികടന്നു പോകാത്തവനാണ് കർത്താവ് എന്ന് നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ടല്ലോ. സൗരമാരൊക്കെ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നീ കണ്ണുനീരിനെ മറികടന്നു പോവുകയില്ല എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഇതാ കർത്താവ് കണ്ണുനീരിനെ മറികടന്നു പോയ ഒരു രംഗം നമ്മൾ കാണുന്നത്. എന്താ ഈ സ്ത്രീ നിലവിളിച്ചു, പക്ഷേ കർത്താവ് എന്ത് ചെയ്തില്ല, അവളെ ഗൗരവിച്ചതേ ഇല്ല, ഒരു വാക്കുപോലും അവളോട് പറഞ്ഞില്ല, ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാര് വന്നിട്ട് പിന്നെ ഒരു മധ്യസ്ഥത പറയുന്നുണ്ട്. ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യുന്നു, അവള് നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ, സൗഖ്യവാക്കിയാണേലും അല്ലാതാണേലും എങ്ങനെയാലും ഇവിടെ ശല്യം ഒന്ന് തീർത്തുവിടണേ എന്നാണ് ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുന്നത്. ഉടനെ യേശു പിന്നെയും അവളെ സൗഖ്യമാക്കാ, കുഞ്ഞിനെ സൗഖ്യമാക്കാതിരിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുക. ഞാന് എന്നെ എന്റെ പിതാവ് വിട്ടിട്ടുള്ളത് ഇസ്രായേൽ ഗ്രഹത്തിലെ ആളുകൾക്ക് സൗഖ്യം വരുത്താൻ വേണ്ടിയാണ്, അല്ലാതെ ജാതികളായിട്ടുള്ളവർക്ക് വേണ്ടി അല്ല എന്ന് കർത്താവ് പറഞ്ഞു. അതിന്റെ 24 വാക്യം നിങ്ങൾ ഭവനങ്ങളിൽ പോയി വിശദമായിട്ട് അത് ധ്യാനിക്കുമ്പോഴേ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വിളിച്ചം കിട്ടും. കർത്താവ് പറഞ്ഞു, എന്നെ നിന്റെ അടുത്തേക്കല്ല അയച്ചേക്കുന്നത് എന്ന് പറഞ്ഞ് കർത്താവ് പിന്നെയും വിസമ്മതം പ്രകടിപ്പിക്കുക. പക്ഷെ അവൾ വിട്ടില്ല. 25 വാക്യത്തിൽ അവൾ പിന്നെയും കർത്താവിന്റെ അടുത്ത് വന്നു. കണ്ടോ, വന്നു എന്നൊരു കൊച്ചു പദം നമ്മൾ കാണും. അവൾ പിന്നെയും കർത്താവിന്റെ അടുത്തേക്ക് വന്ന്, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു, അവനെ വർഷിപ്പ് ചെയ്തു. ഉടനെ യേശു അതിനു മുമ്പാകെയും ഹൃദയം അലിഞ്ഞ് കാര്യം ചെയ്യുന്നതായിട്ടല്ല കാണുന്നത്, മറിച്ച് അവൾക്ക് ഇടറിപ്പോകത്തക്കവണ്ണം ഒരു കാര്യം പറയുക. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് രണ്ടാമതും പറഞ്ഞു. കർത്താവ് ഏറ്റവും ഒരു പക്ഷേ ഒരാളിന്റെ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ഇത്രയേറെ മടിച്ചു മടിച്ചു നിന്നിട്ടുള്ള വേറൊരു രംഗം നമുക്ക് കാണാനായിട്ട് കഴിയില്ല. സാധാരണ ആളുകൾ വന്ന് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ ഉടനെ തന്നെ സാധിച്ചു കൊടുക്കുന്ന കർത്താവ് ഇവിടെ 2-3 ഘട്ടങ്ങളിൽ പിന്നോട്ട് മാറി നിൽക്കുന്നതാണ് കാണുന്നത്. ഒടുവില് ഈ പെൺകുട്ടി, ഈ സ്ത്രീയെ, ആ കുഞ്ഞിന്റെ അമ്മയായ ആ കനാന്യ സ്ത്രീയെ നായ്ക്കുട്ടി എന്ന് പറഞ്ഞപ്പോ സാധാരണഗതിയിലുള്ള ആളുകളാണെങ്കിലും ചെയ്തേനെ, ഞാന് കർത്താവ് കരുണയുള്ളവനാണെന്ന് വിചാരിച്ചു, വന്നു അപേക്ഷിച്ചു, കർത്താവ് അത് ചെയ്തു തരുന്നില്ല, എന്റെ നിലവിളി കേട്ടില്ല, ശിഷ്യന്മാര് പറഞ്ഞിട്ട് അതിന് തയ്യാറായില്ല, ഒടുവിൽ ഞാൻ പിന്നെയും ചെന്ന് കാലെ വീണ് നമസ്കരിച്ചപ്പം എന്നെ നായ്ക്കുട്ടി എന്ന് വിളിക്കുകയും ചെയ്തു. ഇനി നമ്മളെ നോക്കാത്ത ആളിനെ തൊഴുന്ന പരിപാടി ഇനിയില്ല, സൗഖ്യമായില്ലേ സൗഖ്യമായില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേ, വീട്ടിൽ പോയിരുന്നു. പക്ഷെ അവൾക്ക് ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടായിരുന്നു. അവള് പറഞ്ഞു കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. കർത്താവ് വിശ്വാസം വലുത് എന്ന് പറഞ്ഞ ബൈബിളിലെ രണ്ടാമത്തെ രംഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഇവിടെ എന്താ അവളുടെ മറുപടി? അവൾക്ക് കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒരു ബോധ്യമുണ്ടായിരുന്നു. കർത്താവ് എന്താണ്? ജീവന്റെ അപ്പമാണ്. ജീവന്റെ അപ്പമായ കർത്താവിനെ ഇസ്രായേൽ നാട് എന്ന് പറയുന്ന ഒരു മേശയിലാണ് ആ വിളമ്പാനായിട്ട് സ്വർഗീയ പിതാവിന് ഇഷ്ടം തോന്നിയത്. പക്ഷെ മക്കൾക്ക് എന്ത് വേണ്ട? മക്കൾക്ക് ആ അപ്പം വേണ്ട. ഇസ്രായേൽ മക്കൾക്ക് അത് വേണ്ട. യഹൂദർക്ക് യേശു സ്വീകാര്യനല്ല. അവരെ അപ്പം എടുത്ത് നിലത്ത് കളയുമ്പോ, നിലത്ത് വീഴുമ്പോ, ഇതാ ഞങ്ങൾ നായ്ക്കുട്ടികളാണെങ്കിലും കർത്താവേ നിലത്ത് വീണ നിന്നെ ഞങ്ങൾക്ക് മതി എന്നുള്ള നിലയിൽ അവൾക്ക് ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ സംബന്ധിച്ചൊരു ഗ്രാഹ്യം അവൾക്കുണ്ടായിരുന്നു. അവൾ അതിന്റെ അർത്ഥപൂർണത മുഴുവൻ മനസ്സിലാക്കിയാണോ പറഞ്ഞത് എന്ന് നമുക്കറിഞ്ഞു. അവൾ പറഞ്ഞു, കർത്താവേ മേശപ്പുറത്ത് നിന്ന് താഴെ വീണ അപ്പ നുറുക്കുകൾ തിന്നും നായ്ക്കുട്ടികൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടല്ലോ. നീ ആകുന്ന ജീവന്റെ അപ്പത്തെ ഇസ്രായേൽ ആകുന്ന ഇസ്രായേൽ നാടാകുന്ന ഈ മേശയിലെ വിളമ്പി. പക്ഷെ യഹൂദൻ ഇതിന് താല്പര്യമില്ല. അവരെ നിലത്ത് എറിഞ്ഞു കളഞ്ഞാലും അതിൽ നിന്ന് ഞങ്ങൾ ജാതികൾ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവേ എന്ന് അവൾ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഓ യഹൂദൻ ഇത് തള്ളിക്കളഞ്ഞ് ഇത് നിലത്ത് വീണത് കൊണ്ടാണ് കനാന്യ സ്ത്രീയുടെ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചത്. നമുക്കും ഈ രക്ഷ കരകതമായത് എന്തുകൊണ്ടാണ്? ഓ, ഈ അപ്പനുറുക്ക് നിലത്ത് വീഴാനായിട്ട് ഇടയായത് കൊണ്ടാണ്. നമുക്കറിയാം, അവര് തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞ ആ കല്ല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷയ്ക്ക് കാരണമാണ്. നോക്കുക, കർത്താവ് ഇവളെ കണ്ടിട്ട് പറയുന്നു, നിന്റെ വിശ്വാസം വലിയത് എന്നാ പറയുന്നു. എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ രണ്ട് രംഗങ്ങളിൽ ആ ശതാധിപനും ആ സ്ത്രീയും രണ്ടുപേരും അവരുടെ വിശ്വാസത്തിന്റെ ആ വലിപ്പം അവരുടെ വാക്കുകൾ കൊണ്ട് വ്യക്തമായി. ആദ്യത്തെ രംഗത്ത് ശതാധിപൻ പറഞ്ഞു, കർത്താവേ നീ കഷ്ടപ്പെട്ട് അവിടെ വരണ്ട, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ ഇരിക്കുന്ന എന്റെ ബാല്യക്കാരന്റെ സൗഖ്യം വരും എന്നവൻ വിശ്വാസത്തോടെ പറഞ്ഞു. ഇവിടെയോ കനാന്യ സ്ത്രീ അവനെ പിന്നെയും മുട്ടിച്ച് പിന്നെയും മുട്ടിപ്പായിട്ട് ആ വാക്കുകളുടെ മുമ്പാകെ ഇടറിപ്പോകാതെ പിന്നെയും പിന്നെയും അവൾ ആ നിലയിൽ നിന്നു. അവന്റെ അടുത്ത് സൗഖ്യമുണ്ട് എന്നുള്ളതിൽ അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഒരു നിറഞ്ഞ വിശ്വാസമായിരുന്നു അവൾക്കുണ്ടായിരുന്നു. ഒരു നിറഞ്ഞ വിശ്വാസമായിരുന്നു ശതാധിപനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എങ്ങനെയായിരിക്കും നമ്മുടെ വിശ്വാസം? എങ്ങനെയാണ് ഈ ശതാധിപന് കരേണ്യ സ്ത്രീക്കുണ്ടായിരുന്നത് പോലെ ഒരു നിറഞ്ഞ വിശ്വാസം? നിറഞ്ഞ വിശ്വാസം നമുക്കുണ്ടോ? അതോ ആ ബാലകന്റെ പിതാവിനുള്ളത് പോലെ വിശ്വാസത്തോട് ചേർന്ന് ഒരു അവിശ്വാസത്തിന്റെ ശൂന്യ സ്ഥലം കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വ്യത്യാസപ്പെടുത്താം. കർത്താവേ ഞാൻ ഇതിനായിട്ട് പ്രാർത്ഥിക്കുന്നു, എങ്കിലും എന്റെ അവിശ്വാസം കൂടെ നീ ചികിത്സിച്ച് ഭേദമാക്കണമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, എന്റെ അവിശ്വാസത്തിനെ സഹായിക്കണമേ എന്ന് നീ നിലവിളിച്ചാൽ സഹോദരി ആളുകളുടെ മുമ്പാകെ നിന്നെ നിന്ദാപാത്രമാക്കാതെ കർത്താവ് ഉടനെ തന്നെ ആളുകൾ പുരുഷാരം ഓടിക്കൂടുന്നത് കണ്ട് ഓ ഉടനെ അതിന് സൗഖ്യം വരിച്ചതുപോലെ ആ കാര്യത്തിന് കർത്താവ് വിടുതൽ നൽകും. ഈ വലിയ കർത്താവിനെ പിൻപറ്റാനായിട്ട് നമുക്ക് ദൈവം ഇടയാക്കിയല്ലോ. പത്തായി സുവിശേഷത്തിലെ ആ വാക്യത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോ, നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോടെ കാണി കടലിൽ പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. നമുക്ക് അത് പറയാൻ ഒക്കുമോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതെങ്ങനെ മാറും, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും എന്നറിയാതെ തല ഉയർത്തി നിൽക്കുന്ന വലിയ പർവ്വതമാം സമം. നമ്മളൊരു പാട്ടിൽ പാടുന്നുണ്ടല്ലോ, പർവ്വതമാം സമം പ്രശ്നങ്ങളാലേ നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോൾ അവനെന്ത് ചെയ്യും? അവൻ അതിന്റെ അകത്ത് നിർവഹണ പദ്ധതി കർത്താവ് നടത്തി അതിന് വിടുതൽ നൽകും എന്നാണ് നമ്മൾ പാടും. മല പോലെയുള്ള ഒരു വലിയ പ്രശ്നമാണ് സഹോദരി നിന്റെ മുമ്പിലുള്ളത്. സഹോദര, നിന്റെ ജീവിതത്തിൽ ആ നിലയിലാണ് കർത്താവിന്റെ അടുത്തേക്ക് വരിക. വിശ്വാസത്തോട് ചേർന്ന് അവിശ്വാസം കൂടെ കാണുന്നുണ്ടെങ്കിലും കർത്താവിനോട് നിന്റെ ഉള്ള അവസ്ഥ പറയുക, ഉള്ള അവസ്ഥ പറയുക. കർത്താവ് നിനക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതും നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇവിടെ കുഞ്ഞുങ്ങൾ പലരുണ്ടല്ലോ, കുഞ്ഞുങ്ങളോട് ഈ വലിയ കാര്യങ്ങളൊക്കെ പ്രായമുള്ളവരോട് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതിലെന്തോ മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളോടൊരു കഥയൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരു വീട്ടിലൊരമ്മ രണ്ട് പെൺകുഞ്ഞുങ്ങളോട് രാവിലെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഈ ഭാഗം വായിച്ചു. എന്താ വായിച്ചത്? നിങ്ങളുടെ വിശ്വാസത്തോടുകൂടെ ആവശ്യപ്പെട്ടാൽ ഈ മലയോട് നീങ്ങി കടലിൽ പതിക്കാൻ പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് അമ്മ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ ഭാഗം വായിച്ചു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോ കൊച്ചുമക്കളെ രണ്ടുപേരും കൂടെ, പെൺമക്കളെ രണ്ടും കൂടെ വെച്ചാൽ അമ്മയോട് ചോദിച്ചു, അമ്മേ നമ്മുടെ ഈ വീടിന്റെ മുമ്പിൽ എന്തുണ്ട്? നമ്മുടെ വീട് ഒരു മലയുടെ താഴ്വരയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തില്ല? ഞങ്ങൾക്ക് കളിക്കാൻ മിച്ചമില്ല. എല്ലാ വീട്ടിലും മിച്ചമുണ്ട്, പിള്ളേർക്ക് കളിക്കാനിടയുണ്ട്, ഞങ്ങൾക്ക് മാത്രം മിച്ചമില്ല. ഒരു വലിയൊരു പർവ്വതം താണ്ട് നിൽക്കുക, മല നിൽക്കുക. അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ മല നീങ്ങി പോകുമെന്ന്. അത് നടക്കുമോ? ഈ മല മാറണോ? അമ്മ നമ്മളെ പോലെയല്ലായിരുന്നു, അവള് വിശ്വാസമുള്ള ഒരു സഹോദരിയായിരുന്നു. അവൾ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം, മല നീങ്ങിപ്പോവും, മല നീങ്ങിപ്പോവും. കുഞ്ഞുങ്ങൾക്ക് ഈ മല അക്ഷരാർത്ഥത്തിൽ എടുക്കാനൊക്കെ ഉള്ളു. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളാകുന്ന മല എന്നൊക്കെ ഇതിനെ അങ്ങനെ വേറെ ആലങ്കാരിക ഭാഷയിലൊക്കെ പറയാൻ കഴിയില്ല. കുഞ്ഞുങ്ങളെ നോക്കി ഈ വാക്കുകളെ അതേ അർത്ഥത്തിൽ അവരെടുത്തു. മലയോട് നീങ്ങി കടലിൽ പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ആണ്ട് കർത്താവിന്റെ വചനത്തിൽ ഉണ്ട്. എന്താ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവരന്ന് മുതൽ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന തുടങ്ങി ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചപ്പം ഇതാ ഒരു ദിവസം അവിടെ ഒരു ബുൾഡോസർ വരുന്നു. എന്താ സംഭവിച്ചത്? അവിടെ കടല് കടൽക്ഷോഭം വർദ്ധിച്ചു. കടലിന് കല്ലിടാനും മണല് കൊണ്ടുവന്നിടാനും മണ്ണിടാനും ഒക്കെ ആയിട്ട് ഈ മല നിരപ്പാക്കി ആ മലയിലെ മണ്ണ് മുഴുവൻ കൊണ്ടുവന്ന് കടലിലിടാനായിട്ട് ഒരാൾ ടെൻഡർ വിളിച്ചു. അദ്ദേഹത്തിന്റെ ബുൾഡോസറുകളും ലോറികളുമാണ് വന്നത്. ചില നാളുകൾ കൊണ്ട് ഈ മല മുഴുവൻ അവര് തുരന്നെടുത്ത് ലോറിയിലാക്കി കടലിൽ കൊണ്ടുവന്ന് കടലിലിട്ടു. അക്ഷരാർത്ഥത്തിൽ തന്നെ മലയോട് നീങ്ങി കടലിൽ പോകാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും എന്ന് അമ്മയും ആ രണ്ട് പെൺകുഞ്ഞുങ്ങളും കൂടെ പ്രാർത്ഥിച്ചു. ഓ കർത്താവ് അവരുടെ ആ കൊച്ചു പ്രാർത്ഥനയ്ക്ക് അവരുടെ വിശ്വാസത്തിന് കർത്താവ് മറുപടി നൽകി. കുഞ്ഞുങ്ങളെ, നമ്മളെ പ്രായമായവരോട് കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളും വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ, യേശുവിനോട് പറഞ്ഞാൽ കർത്താവ് അത് ചെയ്തു തരും. ആ വിശ്വാസത്താലും നമ്മുടെ ഹൃദയം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റു പലരും പറയുന്ന പോലെ കർത്താവ് ഒക്കെങ്കിലൂടെ ചെയ്താട്ടെ എന്നുള്ള നിലയിൽ അല്ല, പൂർണ്ണ ഹൃദയത്തോടെ ആ ശതാധിപന്റെ പോലെ, ആ കല്യാണ സ്ത്രീയുടേത് പോലെ ഒരു പൂർണ്ണമായ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു പൂർണ്ണ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്തുകൊണ്ട് എയിം ചെയ്യണം? അങ്ങനെ എയിം ചെയ്തില്ലെങ്കിൽ, അങ്ങനെ ലക്ഷ്യമാക്കിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകും. നമ്മൾ ഇപ്പൊ നിൽക്കുന്നിടത്ത് പോലും ഒരു മാസം കഴിഞ്ഞ് നമ്മളെ കാണാനായി തടയാകുകയില്ല, വളരെ പുറകോട്ട് പോയെന്നിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയുന്നു, വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്തി. ശോധന ചെയ്യുമ്പോൾ കുറവ് കാണുമ്പോൾ നമുക്ക് പിന്നെയും വേഗത്തിൽ മുന്നോട്ട് ഓടാം. പൂർണ്ണമായ ഒരു വിശ്വാസത്തെ നമുക്ക് എയിം ചെയ്യാം, എയിം ചെയ്യാം. ദൈവവചനത്തെ ആ നിലയിലെടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കി നമുക്ക് ഒരു പാട്ടിൽ ചില വരികൾ പാടുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ച കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം എന്നാണ് പാട്ടുകാരൻ എം വി ചെറിയാച്ചൻ. കർത്താവിന്റെ സന്നിധിയിലുള്ള വിശ്വാസത്താലുള്ള നമ്മുടെ ആ വാസത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. മരുഭൂമി, ഉഷ്ണമേറിയ, ഓ ഒരു കാക്കക്കാലിന്റെ തണൽ പോലും ഇല്ലാത്ത ആ മരുഭൂമി, ഒരു തണല് കിട്ടിയാൽ തന്നെ ആളുകൾ തൃപ്തരാകും. പക്ഷേ യേശുവിന്റെ സന്നിധിയിലോ അത് വെറു തണലല്ല, ആനന്ദ തണല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദര സഹോദരി, പല പ്രശ്നങ്ങളുള്ള ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. പ്രതികൂലങ്ങൾ അനവധി വരും, പല കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, കൊടുങ്കാറ്റുകൾ ഉണ്ടാവും. പക്ഷെ അതിനിടയിൽ കർത്താവിനെ കാണാനായിട്ടും കർത്താവിന്റെ കരത്തിൽ പിടിക്കാനായിട്ടും എനിക്ക് നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ ഇതൊരു ആനന്ദ സ്ഥലമാണ്. ഹല്ലേലൂയ. മരുഭൂമിയിലാണ് നമ്മൾ അപ്പോഴും, പക്ഷെ നമ്മുടെ മേൽ അവിടുന്ന് പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയാണ്. ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളെ നടത്തിയപ്പോൾ പകല് മേഘസ്തംഭത്തിൽ അവരെ നടത്തിയതുപോലെ ഒരു ആനന്ദ തണലിൽ നമ്മളെ നിരന്തരം നടത്തും. ഓ താഴ്ചയിൽ അവൻ നമ്മളെ ഓർക്കും. നമ്മൾ എത്ര തവണ പോയാലും അത്രത്തോളം കുനിഞ്ഞു വന്ന് നമ്മുടെ കരങ്ങളിൽ പിടിച്ചുയർത്തും. ഈ നല്ല കർത്താവിനെ കണ്ടുമുട്ടാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്ന ദിവസം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബാലകന്റെ പിതാവിന്റെ അവിശ്വാസം അത് ദൈവം കാണിച്ചു കൊടുത്തപ്പോ കർത്താവ് ഒരു വാക്കിനാൽ കർത്താവ് അവന്റെ മേലൊരു വെളിച്ചം വീശിയപ്പോൾ ആ ബാലന്റെ പിതാവ് ഓ അവന്റെ വിശ്വാസത്തോടൊപ്പമുള്ള അവിശ്വാസത്തെ കണ്ടപ്പോ പറഞ്ഞു, കർത്താവേ എനിക്ക് വിശ്വാസമുണ്ടെങ്കിലും എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞപ്പോ കർത്താവ് ഒന്നാമത് അവന്റെ അവിശ്വാസത്തെ മാറ്റിക്കൊടുത്തു, അവന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. ഓ പുരുഷാരം ഓടിക്കൂടുന്നതിന് മുമ്പ് തന്നെ അവന്റെ പ്രശ്നത്തിന് വിടുതലെന്ന്. സഹോദരി സഹോദര, ഞാൻ നീയും ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഏറ്റവും വലിയ പ്രശ്നം ആ മല പോലെയുള്ള പ്രശ്നം. ആ കൊച്ചു കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ ഈ വലിയ മല കടലിലേക്ക് മാറിപ്പോകാനായിട്ട് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ദൈവവചനത്തിൽ കാണുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു. ഓ ദൈവം അത്ഭുതമായിട്ട് വഴികൾ ഒരുക്കി ആ മല കടലിൽ തന്നെ ചെന്ന് പതിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നിനക്ക് എനിക്കും അതെടുക്കാനുള്ള വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ശതാധിപനെ പോലെ കർത്താവെ നീ ആയിരിക്കുന്നിടത്തുനിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, പ്രശ്നം പരിഹരിക്കപ്പെടും. കർത്താവെ നീ എന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നോക്കും ഭക്ഷിച്ചാണെങ്കിലും ഓ ഞങ്ങൾക്ക് ആ നിലയില് പോഷണം ലഭിക്കണമല്ലോ എന്ന് പറഞ്ഞ കനാന്യ സ്ത്രീയെ പോലെ ഓ നിരന്തരം ഒരുപക്ഷെ പലവട്ടമായിട്ട് നീ പ്രാർത്ഥിക്കുന്നു, പക്ഷെ കർത്താവ് നിന്റെ കണ്ണുനീര് കാണുന്നില്ല, കർത്താവ് മറുപടി നൽകുന്നില്ല, കർത്താവിന്റെ ഭാഗത്ത് നിശബ്ദതയാണ് എന്ന് നിനക്ക് തോന്നിയാൽ ആ കനാന്യ സ്ത്രീയെ പോലെ പിന്നെയും പിന്നെയും കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് കർത്താവേ എന്ന് പറഞ്ഞ് അവന്റെ മുമ്പാകെ നമസ്കരിച്ച് ഓ അവളൊരു വിടുതൽ നേടി അവളെ വീട്ടിലേക്ക് പോയതുപോലെ നമുക്ക് ആ നിലയിൽ പറയാനായിട്ട് കഴിയുമോ? എന്റെയും എന്റെ വിശ്വാസത്തെ നോക്കി ഇത്ര വലിയ വിശ്വാസം എന്ന കർത്താവ് സർട്ടിഫൈ ചെയ്യുമോ? ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ചു കൊടുത്ത വചനത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോൾ രണ്ടുപേരുടെ വിശ്വാസത്തെ അവിടുന്ന് വലുത് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. കർത്താവേ, ആ വചനങ്ങളുമായിട്ട് ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളിൽ എത്ര കുറവുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നു. കർത്താവേ, ആ ബാലന്റെ പിതാവിന്റെ പ്രാർത്ഥന പോലെയാണ് പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാലും ആ വിശ്വാസത്തിന്റെ ശൂന്യസ്ഥലം ഞങ്ങളുടെ ആ കടുകുമണിക്കകത്തുണ്ട്. കർത്താവേ, ദൈവമേ, ഞങ്ങൾ അത് അവിടുത്തെ സന്നിധിയിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ കണക്കാക്കാതെ അവിടുന്ന് കർത്താവേ ഞങ്ങളെ മറ്റുള്ളവരുടെ മുമ്പാകെ നിന്ദാപാത്രമാക്കാതെ അവിടുന്ന് വിടുതൽ നിർത്തുന്ന ദൈവം അവിടുന്നാണല്ലോ. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ള ആവശ്യങ്ങൾ എന്തെന്ന് അവിടുത്തേക്ക് അറിയാം. അവിടുത്തെ മുമ്പാകെ ഒന്നും കർത്താവേ മറവായിരിക്കുന്നില്ല, എല്ലാം നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ പലതും ഞങ്ങൾക്ക് മറ്റുള്ളവരോട് പോലും പറയാൻ നാണമുള്ള ചില ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. കർത്താവേ, മറ്റൊരാളുടെ മുമ്പിൽ പോലും പറയാൻ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്ന ചില കാര്യങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് ആവശ്യങ്ങളായിട്ടുണ്ട്. ഓ, ഇപ്പോഴും വർഷങ്ങൾ ഇത്രയും മുന്നോട്ട് വന്നിട്ടും ആ നിലയിലെ ഇപ്പോഴും ഈ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് മറ്റുള്ളവര് ചിന്തിക്കുമോ എന്ന് പേടിച്ച് പലപ്പോഴും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് മടിയുള്ള, എന്നാൽ ഞങ്ങളുടേതായ ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. കർത്താവേ, അതെല്ലാം അവിടുന്ന് കാണുന്നല്ലോ. അവിടത്തേക്ക് മറവായിട്ടിരിക്കുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ താഴ്ചയിൽ അവിടുന്ന് താണു വന്ന് ആ പത്രോസ് എത്രത്തോളം താണു പോയോ അത്രത്തോളം അവിടുന്ന് താണു വന്ന് അവന്റെ കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ കർത്താവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് മറുപടി നൽകുന്ന ദൈവമാണ്. കർത്താവേ, അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോൾ ആളുകൾ ഭൗതികമായ ആവശ്യങ്ങളുമായിട്ട് അവിടുത്തെ സന്നിധി വന്നപ്പോഴും കർത്താവ് അവരെ നിരാശരാക്കി മടക്കി അയച്ചില്ലല്ലോ. കർത്താവേ, അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്കും ആത്മീയ ആവശ്യങ്ങൾക്കും അവിടുത്തെ സന്നിധിയിലെ മറുപടി ഉണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏക ഉത്തരമായ അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ വീണ്ടും കർത്താവേ കടന്നു വരുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ, അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഏതാവശ്യങ്ങളാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഈ സമയം കർത്താവേ അത് നീങ്ങി കടലിൽ പതിക്കാനായിട്ട് പറഞ്ഞാൽ അത് ആ നിലയിൽ സംഭവിക്കും എന്ന് അവിടുത്തെ വചനത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നു. കർത്താവേ, നന്ദി. കർത്താവേ, തന്ന മറുപടിക്കായിട്ട് നന്ദി. ഞങ്ങൾ വിശ്വാസത്തോടെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹം നിറവോടെ ഞങ്ങളെ അവിടുത്തെ സന്നിധിയിലെ തുടർന്ന് വിധിയാട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.